Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 26-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. ചിന്തകൾ പങ്കുവയ്ക്കുന്നത് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ MCBS ആണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതവും ജീവിതത്തിൻ്റെ പരിണതഫലമായിട്ട് വരുന്ന മരണാനന്തര ജീവിതവും, ഇതിൽ രണ്ടിൻ്റെയും അടിസ്ഥാനം മാനദണ്ഡമായിട്ട് നിൽക്കുന്നത് ഒരു കാഴ്ചപ്പാടാണ്. അതായത്, നമ്മൾ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മുടെ മുമ്പിലൂടെ, നമ്മുടെ കൺമുമ്പിലൂടെ അനേക കാര്യങ്ങൾ, അനേക വ്യക്തികൾ കടന്നു പോകും. പക്ഷേ എല്ലാവരെയും നമ്മൾ കണ്ടെന്ന് വരില്ല, കാണുന്നവരെ എല്ലാവരെയും ശ്രദ്ധിച്ചെന്ന് വരില്ല, ശ്രദ്ധിക്കുന്നവരോട് എല്ലാവരോടും എല്ലാ സംഭവങ്ങളോടും പ്രതികരിച്ചെന്ന് വരില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ കാണുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട വചനം 23-ാമത്തെ വചനം, 16-ാം അധ്യായം 23-ാമത്തെ വചനം. അതിപ്രകാരമാണ്: അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ധനവാന്റെയും ലാസറിൻ്റെയും കഥയാണ് ഈശോ പറയുന്നത്. കഥ പറഞ്ഞു തുടങ്ങി ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഈശോ പറയുന്നത് ഈ ധനവാൻ ലാസറിനെ കണ്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ വെച്ച് ധനവാൻ ലാസറിനെ കണ്ടതായിട്ട് പറയുന്നില്ല. എന്നാൽ ഈ ലാസർ കടന്നതോ ധനവാന്റെ പടിവാതിൽക്കൽ, സ്വന്തം വീടിൻ്റെ, സ്വന്തം ഭവനത്തിൻ്റെ പടിവാതിൽക്കൽ കിടന്നിട്ടും. പടിവാതിൽക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വാതിൽപ്പടിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ധനവാനായ മനുഷ്യൻ പുറത്തേക്കിറങ്ങുമ്പോഴും അകത്തേക്ക് കയറുമ്പോഴും ഇവനെ കവച്ചു വെച്ചിട്ട് വേണം വാതിൽപ്പടിക്കൽ കിടക്കുന്ന ലാസറിനെ, ദരിദ്രനെ, അവനെ മറികടന്നിട്ട് വേണം പുറത്തേക്ക് പോകാനും തിരിച്ചകത്തേക്ക് കയറാനും. അത്രയ്ക്ക് തൊട്ടുമുട്ടി, അവൻ്റെ ജീവിതത്തോട് തൊട്ടുമുട്ടി കിടക്കുന്ന മനുഷ്യനെ ഈ ഭൂമിയിൽ ഏറെക്കാലം ജീവിച്ചിട്ടും ധനവാൻ കണ്ടതായിട്ട് പറയുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇവൻ കാണുന്നത്? ഇവൻ കാണുന്നത് ദേ, ഇവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് കണ്ണുകൾ ഉയർത്തി നോക്കുന്നതും ലാസറിനെ കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ കാണുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ കണ്ണു തുറക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കഷ്ടപ്പാടുകളിൽ. പല കാര്യങ്ങളും കാണുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലുമാണ്. അതുപോലെ കാണാതിരുന്ന പലതും നമ്മൾ കാണുന്നത് നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. ഇവിടെ ധനവാന്റെ കാര്യം അതാ, അവന്റെ ജീവിതത്തിന്റെ സുഭിക്ഷതയിലും സമ്പന്നതയിലും ആഘോഷത്തിലും സന്തോഷത്തിന്റെ നിറവിലും ഈശോ ഇന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാ: നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ സമ്പന്നതയിൽ നിൽക്കുമ്പോൾ, സൗഭാഗ്യങ്ങളിൽ നിൽക്കുമ്പോൾ, ആഘോഷങ്ങളിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ദരിദ്രനായവനെ, വ്രണങ്ങളുള്ളവനെ, മുറിവേറ്റവനെ, ഭക്ഷണത്തിനായിട്ട് ആഗ്രഹിക്കുന്നവനെ, ദാഹിച്ചു നിൽക്കുന്നവനെ, വിശക്കുന്നവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈശോ എന്നോട് ചോദിക്കുന്നു. ധനവാന് തൻ്റെ ജീവിതത്തിൻ്റെയും തൻ്റെ വീടിൻ്റെയും തൻ്റെ ഭവനത്തിൻ്റെയും തൻ്റെ അസ്തിത്വത്തിൻ്റെയും തൊട്ടടുത്ത് തൊട്ടുമുട്ടി നിൽക്കുന്ന ഈ ലാസറിനെ, ദരിദ്രനെ കാണാൻ പറ്റാതെ പോയതിൻ്റെ കാരണമെന്താ? സുവിശേഷം നേരിട്ടൊരു കാരണവും പറയുന്നില്ല, എന്നാൽ വ്യംഗ്യമായിട്ട് തരുന്ന ഒരു സൂചനയുണ്ടായി. അത് 19-ാമത്തെ വചനത്തിലാണ്: ഒരു ധനവാൻ ഉണ്ടായിരുന്നു, അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ഈ ധനവാന് ഈ ദരിദ്രനായ ലാസറിനെ, പടിവാതിക്കൽ കിടക്കുന്നവനെ കാണാൻ പറ്റാതെ പോയതിന്റെ കാരണമെന്താ? കാരണം ധനവാന്റെ പ്രയോറിറ്റീസ്, ജീവിതത്തിന്റെ പ്രാധാന്യക്രമങ്ങൾ മറ്റു ചിലതായിരുന്നു. എന്തായിരുന്നു? ചെമന്ന പട്ട്, മൃദുല വസ്ത്രം, സുഭിക്ഷമായ ഭക്ഷണം, ആനന്ദം. ഈ ഭക്ഷണവും വസ്ത്രവും ജീവിതത്തിന്റെ ആനന്ദങ്ങളും അത് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റിയായിട്ട് ഒന്നാമത്തെ കാര്യമായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് അതൊക്കെ നിന്നപ്പോൾ വാതിൽ പടിക്കൽ ഭക്ഷണത്തിനായിട്ടും മരുന്നിനായിട്ടും കേണപേക്ഷിച്ചു കിടന്നിരുന്ന ദരിദ്രനായ ലാസറിനെ കാണാൻ പറ്റിയില്ല. ഇതാ പ്രശ്നം. തൊട്ടടുത്ത് ജീവിതത്തിൻ്റെ ദാരിദ്ര്യങ്ങളിൽ കഴിയുന്നവനെ കാണാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യക്രമങ്ങൾ മറ്റു പലതുവാ. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ധനം, ഇതൊക്കെ എൻ്റെ ഒന്നാമത്തെ കാര്യങ്ങളായിട്ട് മാറുമ്പോൾ കാണാൻ പറ്റാതെ പോകും. ഇതാ ധനവാന് പറ്റിയത്. അതുകൊണ്ട് തന്നെ ഈശോ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യക്രമങ്ങളിൽ ഏതൊക്കെയാണ്, ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും വരുന്നത് ഏതൊക്കെ, അതിൽ നീ മതി മറന്ന് മുഴുകി ജീവിക്കുമ്പോൾ അബദ്ധം പറ്റും, സത്യത്തിൽ കാണേണ്ടവനെ കാണാതെ പോയെന്ന് ഇരിക്കും. ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ പറയാം. ഞങ്ങൾ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന വഴിക്ക് മതിലുകെട്ടിയ ഭംഗിയായ, അന്നത്തെ കാലത്ത് ഭംഗിയായ, 1960s ഭംഗിയായ ഒരു ഭവനം, ഒരു വീട്, മണിമാളിക എന്ന് പറയാം, ചുറ്റും മതിലാണ്. ഞങ്ങൾ കുട്ടികൾ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന വഴിക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കണ്ണു മുഴുവൻ ഈ മതിലിനകത്തുള്ള സംഭവങ്ങളാണ്. മതിലിനകത്ത് നിറയെ നിറയെ ഫലവൃക്ഷങ്ങളാണ്, പേര, പലതരം മാവുകൾ, ചാമ്പയ്യ, ഇങ്ങനെ ഈ ഫലവൃക്ഷങ്ങളിൽ നിറച്ച് ഈ പഴങ്ങൾ നിൽക്കുക. കുട്ടികൾക്ക് ഇതിൽ പരം മറ്റെന്താ വേണ്ടത്? പേരയ്ക്ക വേണം, ചാമ്പയ്യ വേണം, മാങ്ങ മാവേലിങ്ങനെ കൊലച്ച് കിടക്കുന്നു. കുട്ടികൾ ഇതെറിഞ്ഞിടും. എങ്ങനെയെങ്കിലും താഴെ വീണ് കഴിയുമ്പോൾ ഒന്ന് രണ്ട് പേര് മതിൽ ചാടി അകത്ത് കയറി ഇതെടുത്തുകൊണ്ട് വരാനായിട്ടു ധൈര്യശാലികൾ. അപ്പോൾ അവിടെ താമസിക്കുന്നതോ ചാണ്ടപ്പിള്ളയാണ്. ചാണ്ടപ്പിള്ള എന്ന വൃദ്ധനായ മനുഷ്യൻ, 80 കഴിഞ്ഞ മനുഷ്യൻ, ഭാര്യയേ ഉള്ളൂ, ചാണ്ടപ്പിള്ളയും ഭാര്യയും. ഈ വൃദ്ധനും വൃദ്ധയും മക്കളും എല്ലാം പല പട്ടണങ്ങളിൽ പുറത്തു പോയിരിക്കുക. ഇവർ രണ്ടും ഏകാന്തവാസം, രണ്ടുപേരും കൂടെ. ഈ കുട്ടികൾ ഗേറ്റ് അടച്ചിരിക്കുക. അകത്ത് ചാടിക്കേറുമ്പോൾ പലപ്പോഴും ഈ വൃദ്ധൻ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും, ഏതെങ്കിലും മറയത്ത് ഒരു വലിയ വഴിയായിട്ട്. എന്തിനെ പിള്ളേരെ തല്ലാൻ? അങ്ങനെ പേടിച്ചാ, വലിയ ധീരതയോടെയാ ഈ വീണ മാങ്ങായും അല്ല ചാമ്പയ്ക്കായും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തല്ല് കിട്ടിയെന്നിരിക്കും. ഇത് കഴിഞ്ഞു ഒരു 8-10 കഴിഞ്ഞ് ആ വഴിക്ക് പോയപ്പോൾ രണ്ടുപേരും മരിച്ചു. ആ മതിലും വീടും മുഴുവൻ കാട് പിടിച്ച് കാട് കയറി കിടക്കുകയാണ്. ആരുമില്ല. നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ സമ്പന്നതയിലും സുഭിക്ഷതയിലും സന്തോഷത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങളിലും ജീവിക്കുമ്പോൾ കാണുന്നുണ്ടോ തൊട്ടടുത്തുള്ളവനെ, പടിവാതിക്കലുള്ളവനെ, അതും ഭക്ഷണത്തിനായിട്ട് ആഗ്രഹിച്ചു കഴിയുന്നവനെ, മരുന്നിനായി ആഗ്രഹിച്ചു കഴിയുന്നവനെ, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ കഴിയുന്നവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഈശോ ചോദിക്കുന്ന ചോദ്യം. അത് കാണാൻ പറ്റുക എന്നുള്ളതാണ് ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട കടമ. ഈ ഒരു കണ്ണിൻ്റെ തുറവി ഈശോ പറഞ്ഞു തരുന്ന പാഠം. ദേ, നമ്മുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതുക്കൽ, നമ്മുടെ കാരുണ്യവും പ്രതീക്ഷിച്ച് കിടക്കുന്നവനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു ചില പ്രാധാന്യപ്പെട്ട കാര്യങ്ങൾ കാരണം കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നതിൻ്റെ പരിണതഫലമാ പ്രധാനപ്പെട്ടത്. പരിണതഫലം ഈ ജീവിതത്തിലല്ല, ഈ ജീവിതത്തിനപ്പുറത്തേക്ക് നീളുന്ന പരിണതഫലമാ. അതെന്താ? അത് ഈ ധനവാനോട് പറയുന്ന മറുപടിയില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും, അബ്രഹാമാ പറയുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കില്ല. ഇതാ പ്രശ്നം. ഈ ഗർത്തം ആരുണ്ടാക്കി? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഗർത്തം, അബ്രഹാം പറയുക. ഏത്? നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ധനവാനോടാ പറയുന്നത്. സ്വർഗത്തിലിരിക്കുന്ന അബ്രഹാം പറയുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഗർത്തം ഉണ്ടാക്കി. ഇതാരുണ്ടാക്കി? ശരിക്കു പറഞ്ഞാൽ ധനവാനും ദരിദ്രനായ ലാസറിനും തമ്മിൽ ഒരു ഗർത്തമില്ലായിരുന്നു. പടിവാതിക്കലാ കിടന്നിരുന്നത്, തൊട്ടടുത്ത് തൊട്ടുമുട്ടിക്കിടന്നിരുന്നതാ. ദൈവം അങ്ങനെ ഒരു അവസ്ഥയാ ഉണ്ടാക്കി വെച്ചിരുന്നത്, തൊട്ടടുത്ത് സമീപത്ത്. ആ അവസ്ഥയിൽ നിന്നും ഈ വലിയ ഗർത്തത്തിന്റെ അവസ്ഥയിലേക്ക് എങ്ങനെ പോയി? ഈ ഗർത്തം പണിതതാരാ? ഉറപ്പായിട്ടും ദൈവമല്ല. പിന്നെ ആരാ? ഈ ധനവാൻ തന്നെയാ. ധനവാന്റെ ജീവിതവും ധനവാന്റെ പ്രവൃത്തികളും, അവൻ തൊട്ടടുത്ത് കിടന്നിരുന്ന ദരിദ്രനെ കാണാൻ മറന്നുപോയപ്പോഴൊക്കെ, കാണാൻ മറന്നുപോയപ്പോഴൊക്കെ, കാണാൻ മടിച്ചപ്പോഴൊക്കെ അവനെന്തായിരുന്നു? അവൻ ഈ ഗർത്തം, രണ്ടുപേരും തമ്മിലുള്ള അകലം, അത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരികയായിരുന്നു, ഗർത്തം പണിയുകയായിരുന്നു. ഇതാ ഈശോ പറഞ്ഞു തരുന്ന സന്ദേശം. നിന്റെ നിത്യജീവിതത്തിലേക്കുള്ള ഈ ഗർത്തമോ അടുപ്പമോ പണിയുന്നത് നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളാണ്, നിന്റെ പടിവാതിൽക്കലുള്ള തൊട്ടടുത്തുള്ള ലാസറിനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിത്യജീവിതത്തിന്റെ ഗർത്ഥം നീ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ കാണാനുള്ള കാഴ്ച തരണേ, കാണാനുള്ള കാഴ്ച. അതും എൻ്റെ ജീവിതത്തിൽ തൊട്ടടുത്ത് തൊട്ടുമുട്ടി എൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച്, എൻ്റെ സഹായം പ്രതീക്ഷിച്ച്, എൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി പ്രതീക്ഷിച്ച് കഴിയുന്ന ലാസർ, അതെൻ്റെ വീടിനകത്താകാം വീടിന് പുറത്താകാം, ഈശോയെ കാണാനുള്ള കാഴ്ച തരണമേ. എൻ്റെ ജീവിതത്തിൽ നീ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ലാസറിനെ, എൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ നീ വച്ചിരിക്കുന്ന ലാസറിനെ കാണാനുള്ള കാഴ്ചശക്തി, ആ തുറവി, കണ്ണിൻ്റെ തുറവി നാഥ എനിക്ക് തരണമേ. കാണാനും എനിക്കുള്ള സമ്പന്നതകൾ, അതെൻ്റെ ഭക്ഷണമാകാം വസ്ത്രമാകാം സമ്പത്താകാം, സമ്പന്നതകൾ ഇല്ലാത്ത അവനുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഹൃദയത്തിൻ്റെ കരുണ ഈശോയെ എനിക്ക് നീ തരണമേ. അതിലൂടെ ഈ ജീവിതത്തിനപ്പുറത്തെ നിത്യജീവന്റെ വലിയ സമ്മാനം പണിയാനുള്ള കൃപ എനിക്ക് നീ തരിക. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഗർത്ഥം പണിതുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവും എപ്പോഴും എൻ്റെ മനസ്സിൽ നീ നിലനിർത്തണമേ. നാഥ, നീ എൻ്റെ കണ്ണു തുറക്കുക, നീ എൻ്റെ കാഴ്ചശക്തിയാകുക, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളും നീ തുറക്കുക. കാണാനും കരുണയോടെ പ്രവർത്തിക്കാനുമുള്ള കൃപ തരണമേ ആമേൻ.
സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയുമാണ്. രചന ഫാദർ മൈക്കിൾ പനയ്ക്കൽ, സംഗീതം ജോബൻ ജോർജ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് നാലുപറയച്ഛൻ പങ്കുവച്ച ആണ്ടുവട്ടം 26-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.